അതിശക്തം ഈ കുഞ്ഞു പ്രാർത്ഥന. സിസ്റ്റർ റോസ്മിൻ FCC എഴുതുന്നു, അപ്പൻ എന്ന സ്വാതന്ത്ര്യത്തോടെ ചെറുതും വലുതുമായ എല്ലാ വിശേഷങ്ങളും ഈശോയോട് പറയുന്നതാണ് എന്റെ രീതി. 2015 ഒരു ദിവസം, ആ സമയത്ത് ഞാൻ സ്കൂൾ അധ്യാപികയായി സേവനം ചെയ്യുകയാണ്. ജോലിക്ക് ശേഷം വൈകിട്ട് പതിവ് പോലെ അന്നും ചാപ്പലിലിരുന്ന് സ്വസ്ഥമായി ഈശോയോട് സംസാരിച്ചു. തുടർന്ന് മൗനമായി ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ തന്നെ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു സ്വരം, ഞാൻ നിന്നെ ഒരു പ്രാർത്ഥന പഠിപ്പിക്കാം. 2 തവണ അത് കേട്ടെങ്കിലും തോന്നലാണെന്ന് ചിന്തിച്ച് ഞാൻ കണ്ണു തുറക്കാൻ പോയില്ല. 3 തവണ സ്വരത്തിന് വല്ലാത്ത ഗാംഭീര്യം, ഒരു മുന്നറിയിപ്പ് പോലെ, ഞാൻ നിന്നെ ഒരു പ്രാർത്ഥന പഠിപ്പിക്കാം എന്നല്ലേ പറഞ്ഞത്. പെട്ടെന്ന് അത് ഈശോയാണല്ലോ എന്ന് മനസ്സിലാക്കി ഞാൻ ശരി ഈശോയെ എന്ന് പറഞ്ഞ് ശ്രദ്ധിക്കാൻ തുടങ്ങി. ഈശോ മൃദുവായി പറഞ്ഞു, അപ്പ എന്ന് വിളിക്ക്, ഞാൻ എൻ്റെ അപ്പനെ അപ്പ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അതുകൊണ്ട് ആ സ്നേഹമാധുര്യത്തോടെ ഞാൻ വിളിച്ചു, അപ്പ. വീണ്ടും ഈശോ പറഞ്ഞു, എൻ്റെ നാമം പറയ്. ഞാൻ പറഞ്ഞു, ഈശോയുടെ നാമത്തിൽ ഞാൻ ചോദിക്കുന്നു. വീണ്ടും, തിരുരക്തം കൊണ്ട് കഴുകാൻ പറയ്. തിരുരക്തം എന്ന് കേട്ടാൽ എന്റെ അപ്പൻ ഉടൻ തന്നെ പ്രവർത്തിക്കും. തിരുരക്തത്തിന് അത്രയും വിലയുണ്ട്. ഞാൻ അപ്രകാരം ആവർത്തിച്ചു. തുടർന്ന് ഈശോ വീണ്ടും പറഞ്ഞു, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണേ എന്ന് പറയ്. അടുത്തതായി ഈശോ പറഞ്ഞു തന്നു, എനിക്ക് അത് മാത്രം മതി. ഈശോയുടെ നിർദ്ദേശങ്ങളെല്ലാം ഒന്നിച്ചു ചേർത്ത് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, അപ്പ, ഈശോയുടെ നാമത്തിൽ ഞാൻ ചോദിക്കുന്നു, തിരുരക്തം കൊണ്ട് എന്നെ കഴുകി പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ, എനിക്ക് അത് മാത്രം മതി. ആ സന്തോഷ അനുഭവത്തിൽ 1-2 മിനിറ്റ് ഞാൻ അങ്ങനെ ഇരുന്നു. വീണ്ടും ഈശോ ചോദിച്ചു, പ്രധാനപ്പെട്ടതൊക്കെ എങ്ങനെയാ പഠിച്ചിരുന്നത്? ഇൻവെർട്ടർ കോമയിലിടും, ഹൈലൈറ്റ് ചെയ്യാൻ അടിവരിയിടും. എന്റെ മറുപടി, ഈശോ പറഞ്ഞു, 1000 വട്ടം അടിവരിയിട്ടാലും അധികമാവില്ല, എനിക്കത് മാത്രം മതി എന്നതിന്. എന്താണ് ഈ പ്രാർത്ഥന? തുടർന്ന് ഈശോ ബൈബിളിൽ നിന്ന് 1 രാജാക്കന്മാർ 3 അധ്യായം എടുക്കാൻ പറഞ്ഞു. ഗിബയോനിലെ 1000 ദഹനബലികളിൽ സംപ്രീതനായതിനാൽ എന്തു വേണമെങ്കിലും തന്നോട് ചോദിച്ചുകൊള്ളുക എന്ന് കർത്താവ് സോളമനോട് പറയുന്ന ഭാഗമാണ് എന്റെ കണ്ണിൽ പതിഞ്ഞത്. സോളമൻ മറ്റൊന്നും ചോദിച്ചില്ല, പകരം ജ്ഞാനമാകുന്ന ദൈവത്തെ തന്നെയാണ് ആവശ്യപ്പെട്ടത്. അതിൽ സന്തുഷ്ടനായി കർത്താവ് സമ്പത്തുൾപ്പെടെ സകലവും സോളമന് വാരിക്കൂരി നൽകുകയാണ്. അതിനെക്കുറിച്ച് ഈശോ പറഞ്ഞു, ഇതാണ് ഞാൻ നിന്നെ പഠിപ്പിച്ച പ്രാർത്ഥന. അതെല്ലാം കേട്ട് നിർനിമേഷയായി ഇരിക്കുന്ന എന്നോട് ഈശോ വീണ്ടും പറയുകയാണ്, പുതിയ നിയമം എടുത്തേ. യോഹന്നാൻ 3 അധ്യായം തുറക്കും. അവിടെ നിക്കദേമോസിനോട് യേശു പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. യോഹന്നാൻ 3:5. വീണ്ടും ഈശോ പറഞ്ഞു, ഇതാണ് ഞാൻ നിന്നെ പഠിപ്പിച്ച പ്രാർത്ഥന. ഈ 2 ചിന്തകളും താലോലിച്ച് ഞാനങ്ങനെ ഇരിക്കുകയാണ്. വീണ്ടും ഈശോ തുടർന്നു, നീ ഒരു അമ്മയാണെന്നോർക്ക്. ഞാൻ പറഞ്ഞു, ഓർത്തു ഈശോയെ. നീ ഒരു യാത്ര പോകുമ്പോൾ നിന്റെ ഉണ്ണിയോട് ചോദിക്കുകയാണ്, കുഞ്ഞെ, അമ്മ പോയി വരുമ്പോൾ എന്താ കൊണ്ടുവരേണ്ടത്? കുഞ്ഞ് നിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നിട്ട്, അമ്മേ, അമ്മയാണ് എന്റെ ഏറ്റവും വലിയ സമ്മാനം, എനിക്ക് അമ്മയെ മാത്രം മതിയെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നിനക്ക് തോന്നുക? അതൊരു ആനന്ദ നിർവൃതിയായിരിക്കും ഈശോയെ. നീ തിരികെ വരുമ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും കൊണ്ടുവരുമോ? സാധ്യമായതെല്ലാം കൊണ്ടുവരും. ആവശ്യമറിഞ്ഞ് എല്ലാം കുഞ്ഞിന് കൊടുക്കും. അത് കേട്ട് ഈശോ പറഞ്ഞു, ഇതാണ് ഞാൻ നിന്നെ പഠിപ്പിച്ച പ്രാർത്ഥന. അത്ഭുതങ്ങൾ. ഈ സംഭവം കഴിഞ്ഞ് അല്പനാളുകൾ കഴിഞ്ഞ സമയം ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഒരിക്കൽ കൂടെയുള്ള ഒരു സിസ്റ്റർ സഹോദരന്റെ മകൾക്ക് വിവാഹം ശരിയാകുന്നില്ല എന്ന വിഷമം പങ്കുവച്ചത്. ഈശോ തന്ന പ്രചോദനമനുസരിച്ച് ഈ പ്രാർത്ഥന പറഞ്ഞുകൊടുത്തു. ഈശോ നിർബന്ധം പറഞ്ഞ വ്യവസ്ഥയനുസരിച്ച് കല്യാണ കാര്യമോ മറ്റെന്തെങ്കിലും നിയോഗമോ ഇതോടൊപ്പം പ്രാർത്ഥിക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞു. പിന്നീട് നാളുകൾക്ക് ശേഷമാണ് സിസ്റ്ററിനെ കണ്ടത്. കണ്ടപ്പോൾ സിസ്റ്റർ ഓടി വന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലിത്തുടങ്ങി 8-ാം ദിവസം അവൾക്ക് നല്ലൊരു വിവാഹം ശരിയായി. ഇക്കാര്യങ്ങളെല്ലാം ഒരിക്കൽ ഞാൻ പങ്കുവച്ചപ്പോൾ ധ്യാനഗുരുവായ ഫാദർ ജേക്കബ് മരിയദാസ് OCD ഇന്റീരിയർ കാസ്റ്റൽ മിസ്റ്റിക്കിസം ഒഫീഷ്യൽ എന്ന അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ നൽകി. ആ വീഡിയോ വൈറലാവുകയും അനേകരിലേക്ക് ഈ പ്രാർത്ഥന എത്തുകയും ചെയ്തു. ഇന്നത്തെ ലോകത്തിന് ഏറ്റവും ആവശ്യമായ പ്രാർത്ഥനയാണ് ഇതെന്ന് ഓർമ്മിപ്പിക്കുന്ന സംഭവമായിരുന്നു അത്. എന്തിന് ഈ പ്രാർത്ഥന? മറ്റൊരു സാക്ഷ്യം ഈ പ്രാർത്ഥനയുടെ യഥാർത്ഥ ലക്ഷ്യം കൂടുതൽ വ്യക്തമാക്കാൻ സഹായിക്കുന്നതാണ്. ആ സംഭവം ഇതായിരുന്നു. പ്രാർത്ഥന സഹായം ചോദിച്ച് മഠത്തിലേക്ക് ഒരു ഫോൺ കോൾ വന്നു. അത് ഞാനാണ് സ്വീകരിച്ചത്. ഒരു പുരുഷ ശബ്ദം, 4 തവണ ജർമ്മൻ പരീക്ഷ എഴുതിയിട്ട് വിജയിച്ചില്ല, വീണ്ടും എഴുതാനായി ചെന്നൈക്ക് പോകാൻ നിൽക്കുകയാണ്, പ്രാർത്ഥിക്കണം. ആരാണെന്ന് പോലും ചോദിക്കാതെ ആ വ്യക്തിക്ക് ഞാൻ ഈ പ്രാർത്ഥന പറഞ്ഞുകൊടുത്തിട്ട് വിശദീകരിച്ചു. ഇത് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ജർമ്മൻ പരീക്ഷയും മനസ്സിൽ വരരുത്. അപ്പ, തിരുരക്തം കൊണ്ട് കഴുകി പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ, എനിക്കത് മാത്രം മതി എന്ന് പറയുക. അത് കേൾക്കുമ്പോൾ സ്വർഗത്തിലെ അപ്പന് അവിടെ ഇരിക്കാൻ കഴിയുകയില്ല, അവിടുന്ന് താണിറങ്ങി ശരണാർത്ഥിയിലേക്ക് വരും. ആ വ്യക്തിയുടെ ഹൃദയം സ്കാൻ ചെയ്യപ്പെടും. അവിടെ മറ്റൊന്നും കാണരുത്, എന്നിട്ട് പോയി പരീക്ഷ എഴുതണം. പരീക്ഷയിൽ തോറ്റുപോവുകയാണെങ്കിൽ ഇനി ഇതും പറഞ്ഞു നടക്കരുത്. ഈ പ്രാർത്ഥന ചൊല്ലിയിട്ടും പരീക്ഷ വിജയിച്ചില്ലെങ്കിൽ അത് ദൈവ തിരുമനസ്സല്ലെന്നാണ് അർത്ഥം. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് വിളിക്കുന്നത് ആരാണെന്ന് ഞാൻ ചോദിച്ചു. മറുതലക്കിൽ നിന്ന് മറുപടി വന്നു, ഞാൻ ഫാദർ ടിനു വിസിയാണ്. പെട്ടെന്ന് ഞാനൊന്ന് ഞെട്ടി. ഒരു വൈദികനെയാണോ ഞാൻ പ്രാർത്ഥന പഠിപ്പിച്ചത് എങ്കിലും പറഞ്ഞു, ശരി അച്ഛ, അച്ഛൻ യാത്രയിലെല്ലാം ഇത് ചൊല്ലിപ്പോവുക. പരീക്ഷ വിജയിക്കാനല്ല, ദൈവ തിരുമനസ് നിറവേറാനായി പ്രാർത്ഥിക്കുക. 4 ദിവസം കഴിഞ്ഞ് അച്ഛൻ വീണ്ടും വിളിച്ചിട്ട് ജർമ്മൻ പരീക്ഷ വിജയിച്ചു എന്നറിയിച്ചു. പിന്നീട് മറ്റൊന്നുകൂടി ഞാൻ അറിഞ്ഞു. പഠിച്ചിരുന്ന സ്ഥാപനത്തിൽ നിന്ന് അദ്ദേഹത്തോട് അവിടെ ജർമ്മൻ പഠിപ്പിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതാണ് ദൈവഹിതത്തിന്റെ ശക്തി. വിജയയാകാൻ ഈ പ്രാർത്ഥന. ഈ പ്രാർത്ഥന ചൊല്ലി തുടങ്ങാനുള്ള എളുപ്പവഴി പറയട്ടെ. നമ്മുടെ കയ്യിലുള്ള ജപമാലയിലെ 59 മണികളും ക്രൂശിത രൂപവും ഉപയോഗിച്ച് 60 തവണ ഈ പ്രാർത്ഥന ആവർത്തിക്കുക. ആത്മാർത്ഥമായിട്ട് ചൊല്ലുന്നതെങ്കിൽ അത് നമ്മുടെ ഹൃദയത്തിൽ നിറയും. എന്റെ ദൈവം അറിഞ്ഞുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ എല്ലാം സംഭവിക്കുന്നത് എന്ന് ആത്മാവ് മനസ്സിലാക്കും. കാരണം എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന പിതാവിനെ ഞാൻ അറിയുന്നു. പിതാവിന് നമ്മോടുള്ള സ്നേഹം എത്ര വലുതാണെന്ന് കുരിശുമരണത്തിന്റെ സമയത്ത് പൂർണ്ണമായും വ്യക്തമാകുന്നുണ്ടല്ലോ. പഴയ നിയമകാലത്ത് ദൈവസാന്നിധ്യം നിറഞ്ഞു നിന്ന വാഗ്ദാന പേടകം തൊട്ടവർ മരിച്ചു വീണെങ്കിൽ ദൈവപുത്രനെ ക്രൂശിച്ചവർ തൽക്ഷണം ഭസ്മമാകേണ്ടതല്ലേ? പക്ഷെ അത് സംഭവിച്ചില്ല. കാരണം അവിടെ പിതാവ് എന്റെയും നിന്റെയും രക്ഷയ്ക്കായി പുത്രനെ സോമനസ കുരിശിൽ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. ഈ സ്നേഹം മനസ്സിലാക്കുന്ന ആത്മാവ് അവിടുത്തെ ഹിതം മാത്രം എന്റെ ജീവിതത്തിൽ നടന്നാൽ മതി എന്ന മനോഭാവത്തിലെത്തും. പിന്നെ ആ വ്യക്തിയെ തോൽപ്പിക്കാൻ ആർക്കാണ് കഴിയുക? മാത്രവുമല്ല, ഈശോ പഠിപ്പിച്ച ഈ പ്രാർത്ഥനയിൽ ത്രിയേക ദൈവത്തെയാണ് നാം വിളിക്കുന്നത്. അവിടുത്തെ തന്നെയാണ് ചോദിക്കുന്നതും. അതിനാൽ അതോടൊപ്പം അവിടുത്തെ തിരുമനസ് പോലെ സകല അനുഗ്രഹങ്ങളും നമുക്ക് നൽകപ്പെടും. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടി സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? റോമ 8:32. നമുക്ക് പ്രാർത്ഥിക്കാം. ആബ പിതാവേ, ഈശോയുടെ നാമത്തിൽ ഞാൻ ചോദിക്കുന്നു, തിരുരക്തം കൊണ്ട് എന്നെ കഴുകി പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. എനിക്കതു മാത്രം മതി.